നമുക്കെല്ലാം വേദപുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു പക്ഷേ വീടുകളിൽ ഏറ്റവും എപ്പോഴും നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു സങ്കീർത്തനവും പുതിയ നിയമത്തിലൊരു ഭാഗം അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും എന്താണ് സന്തോഷമുള്ള കാര്യമാണ്. ചിലരുടെ ബൈബിളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നടുക്കത്തെ ഭാഗം മാത്രം അല്പം ഉന്തി നിൽക്കുന്നത് കാണാം. എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും തുറക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മറ്റു ഭാഗങ്ങളൊന്നും അത്രയൊന്നും തുറക്കാറില്ല. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ സങ്കീർത്തനം നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സങ്കീർത്തനങ്ങൾ ശരിയായ നിലയിൽ ഗ്രഹിക്കുന്നതിന് പലപ്പോഴും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തന്നെയല്ല, സങ്കീർത്തനങ്ങൾ പഴയ നിയമകാലത്തെ ഇസ്രായേൽ മക്കളുടെ ഗീതങ്ങളാണ്, സംഗീതങ്ങളാണ്. അവരുടെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ കീർത്തനങ്ങളാണ്. സാംസ് ആർ സോങ്സ് ഓഫ് ദ ജൂയിഷ് പീപ്പിൾ. യഹൂദന്മാരുടെ സോങ് ബുക്കാണ് വാസ്തവത്തിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്തോത്ര ഗീതം പാടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും സങ്കീർത്തനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, അതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. ഈ വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിന് പ്രത്യക്ഷത്തിൽ അക്ഷരങ്ങളിലുള്ള ചില ഇനോ അക്ഷരങ്ങളിൽ നിന്ന് അവർ നമ്മൾ മനസ്സിലാക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ ആത്മാവിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതായ ചില കാര്യങ്ങളും ഉണ്ട്. അക്ഷരങ്ങളിൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകത അതിനപ്പുറത്തായിട്ട് അതിൻ്റെ സ്പിരിറ്റ് നമ്മൾ മനസ്സിലാക്കണം. ആ സ്പിരിറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ തലയിൽ കയറുമായിരിക്കും. പക്ഷേ ദൈവവചനം തലയിൽ മാത്രം ഇരുന്നത് കൊണ്ട് കാര്യമൊന്നും ഇല്ല. തലയിൽ നിന്ന് അത് ഹൃദയത്തിലേക്കും നമ്മുടെ ആത്മാവിലേക്കും ഒക്കെ ഇറങ്ങി വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗം അതിനെ അധികരിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സങ്കീർത്തനങ്ങളിൽ 34-ാമത്തെ സങ്കീർത്തനത്തിലെ ഒരു ഭാഗം. ഈ സങ്കീർത്തനം ഞാൻ ആദ്യം ചിന്തിച്ചതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വിശദമാക്കണമെന്ന്. എനിക്ക് സങ്കീർത്തനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള വളരെ ഇഷ്ടമുള്ള ഒരു 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 ഭാഗമാണ്. പ്രത്യേകിച്ച് ഞാൻ സങ്കീർത്തനത്തിൻ്റെ പല സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉള്ള ചിന്തകൾ ഐ ഹാവ് റിട്ടൺ ഇറ്റ് ഇൻ എ ബുക്ക്, ഒരു പുസ്തകമാക്കിയിട്ട് തന്നെയുണ്ട്. ആ പുസ്തകം ഇപ്പോൾ അവൈലബിൾ അല്ല, ബട്ട് സ്റ്റിൽ അത് ഔട്ട് ഓഫ് പ്രിൻ്റ് ആണ്. എങ്കിലും സങ്കീർത്തന കിരണങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെ ഞാൻ എഴുതി. അതെനിക്ക് സങ്കീർത്തനങ്ങൾ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ് അത്. സങ്കീർത്തനങ്ങൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ വേദഭാഗം. അതുകൊണ്ട് ഇത് പറയുമ്പോൾ ഒരു ടെൻഡൻസി ഉണ്ട് എല്ലാം കൂടെ പറയാനായിട്ട്. പക്ഷേ നമുക്കറിയാമല്ലോ നമുക്കതിനുള്ള സമയമല്ല എന്നുള്ളതറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചില ചെറിയ കാര്യങ്ങൾ, ചെറിയ വാക്യങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ പറയുന്ന കാര്യങ്ങൾ അത്ര ചെറുതായിരിക്കത്തില്ല. കാര്യം വേദപുസ്തകത്തിൽ അങ്ങനെ തീരെ ചെറിയ കാര്യങ്ങളല്ല, ചെറിയതായിട്ടാണ് നമുക്ക് എഴുതിയിരിക്കുന്നെങ്കിലും അതിനകത്ത് എന്തുണ്ട്, ആത്മീകമായ ആഴമുള്ള സത്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യക്ഷത്തിൽ തന്നെ വേദപുസ്തകം വായിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്കത് സന്തോഷം നൽകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് കാണുന്നത്. ഇവിടെ സങ്കീർത്തനം 34:5 വാക്യം വായിക്കുമ്പോൾ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ ഒരു വേദഭാഗം മാത്രം എടുത്തുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ വേദഭാഗത്തിൽ അത് മൊത്തമായിട്ട് വായിക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ്റെ റിഡംഷൻ അല്ലെങ്കിൽ അവൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച്, അവൻ്റെ പ്രൊവിഷൻ പ്രൊട്ടക്ഷൻ ദൈവവിന് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച്, ആൻഡ് ഓൾസോ ഹിസ് പ്രൊവിഷൻ ദൈവവിന് നൽകുന്ന എന്താണ് പ്രൊവിഷൻസ്, അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. എന്നാൽ ഞാൻ ഇതിനകത്ത് ഈ ഒരു വാക്യം എടുക്കാനുള്ള സമയമേ ഇന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ശരിക്കും ഈ വേദഭാഗം, ഇത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇതൊരു പ്രസ്താവന പോലെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ, ഒരു പ്രസ്താവന. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്താവന എന്ന് പറയുമ്പോൾ നമ്മൾ മാറി നിന്ന് കാണുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണെന്ത്, ഒരു പ്രസ്താവന. അത് ശരിയാണ്, അവൻ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, അതുകൊണ്ട് അവനെ നമുക്ക് ഇത്, അതുകൊണ്ട് നിനക്ക് ഇത് അവനെ വിശ്വസിച്ച് ഏൽപ്പിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അവൻ വിശ്വസനായ ഒരാളാണ്. ഇതൊക്കെ പറഞ്ഞ പ്രസ്താവനകളാണ്. നമ്മൾ മാറി നിന്ന് കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അത് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന നിലയിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇത് വേണമെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാം. കാര്യം അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായ അവരുടെ മുഖം. ഇഫ് യു ലുക്ക് അൺ ടു ഹിം യുവർ ഫേസ് ഷാൽ ബി റേഡിയന്റ്, നീ അവനിലേക്ക് നോക്കുകയാണെങ്കിൽ നിന്റെ മുഖം പ്രകാശിതമായി തീരും. എന്നാൽ ശരിക്കും ഇവിടെ ഇത് ഒരു പ്രബോധനം എന്ന നിലയിലാണ്, അല്ലാതെ ഒരു പ്രസ്താവന എന്ന നിലയിലല്ല, ഒരു പ്രബോധനം, ആൻ എക്സോട്ടേഷൻ. എക്സോട്ടേഷൻ അല്ലെങ്കിൽ പ്രബോധനം എന്ന് പറയുമ്പോൾ കുറച്ചൊരു വ്യത്യാസമുണ്ട്. പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നതാണ് പ്രബോധനം, അല്ലേ? പ്രബോധിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുമ്പോഴാണ് അത് പ്രബോധനമാകുന്നത്. ശരിക്കും ഈ വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രബോധനമാണ്. ലുക്ക് ടു ഹെം ആൻഡ് ബി റേഡിയന്റ്, അവങ്കിലേക്ക് നോക്കുക, പ്രകാശിതരായിത്തീരുക എന്നുള്ളതാണ് ശരിക്കും ഈ വാക്യത്തിന്റെ ശരിയായ ഒരു തർജ്ജമ. ലുക്ക് ടു ഹെം ആൻഡ് ബി റേഡിയന്റ്, നീ അവനിലേക്ക് നോക്ക്, നിന്റെ മുഖം പ്രകാശിതമായി തീരുമെന്ന് തന്നെയല്ല, പ്രകാശിതനാവുക. ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്, അവങ്കിലേക്ക് നോക്കി നിന്റെ മുഖത്തെ പ്രകാശമുള്ളതാക്കുക എന്നതാണ് ഒരു പ്രബോധനം എന്ന നിലയിൽ ഇവിടെ പറയുന്നത്. സോ ഇവിടെ മുഖം പ്രകാശമാക്കുക എന്നതിൻ്റെ, ഓഫ് കോഴ്സ് യുവർ ഫേസ് ഷാൽ ബി റേഡിയന്റ്, എന്നാൽ അതിനൊരു ഒരു ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന്റെ പിന്നിൽ ഒരു കാര്യം നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. എന്ത്? അവങ്കിലേക്ക് നോക്കണം. അപ്പോൾ രണ്ട് അവസ്ഥ, ഒരു വ്യക്തിയുടെ രണ്ട് അവസ്ഥയെന്നോ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ആളുകളെയോ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ഈ ഡെന്റൽ സർജറിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ സർജറിക്ക് മുമ്പ്, സർജറിക്ക് ശേഷം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും ഒരു സർജറി, അല്ലേ? അതാണല്ലോ ഫോട്ടോസ് ഒക്കെ നമ്മൾ കാണുമ്പോഴത്തെ നമ്മൾ കാണുന്ന കാര്യം അതാണ്. അതിന് മുമ്പ്, അതിന് ശേഷം, റൈറ്റ്? ഇതേപോലെ തന്നെ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്, നീ അവങ്കിലേക്ക് നോക്കുന്നതിന് മുമ്പ് നിന്റെ രൂപം അല്ലെങ്കിൽ നിന്റെ മുഖം ഇരുണ്ടതായിരിക്കും, ദുഃഖപൂർണമായിരിക്കും, ദുരന്തപൂർണമായിരിക്കും. ബട്ട് ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്, നീ അവനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രകാശമാനമായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യം. സി, ഇവിടെ രണ്ട് കൂട്ടർ അല്ലെങ്കിൽ രണ്ടവസ്ഥ എന്താണ്? ഒന്ന്, അവങ്കിലേക്ക് നോക്കുന്നവരും, രണ്ട്, അവങ്കിലേക്ക് നോക്കാത്തവരും. ചില ആളുകൾ ഒരിക്കലും ദൈവത്തെങ്കിലേക്ക്, അവങ്കിലേക്ക്, യേശുവിങ്കിലേക്ക് നോക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അവരുടെ മുഖം പ്രകാശമാനമാവുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്നാണ്. ചിലരുടെ ഒരു പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം തന്നെ അവർക്കൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അവർക്കറിയത്തില്ല എന്നുള്ളതാണ്. എന്നാൽ രണ്ടു കൂട്ടരും അഫ്ലിക്റ്റഡ് ആണ്. രണ്ടു കൂട്ടരും, അതായത് അവങ്കിലേക്ക് നോക്കുന്നവരും അവങ്കിലേക്ക് നോക്കാത്തവരും ഒരുപോലെ തന്നെ ദുരന്തത്തിലാണ്. ദുരന്തമൊന്നും ഇല്ലെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. ചില ആളുകളുടെ ഒരു പ്രശ്നം എന്താ, അവർക്കൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർ സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ അത് പറയത്തില്ല. അവരുടെയൊക്കെ ചിന്ത അവർ വലിയ സിംഹമാണെന്നാണ്. നമുക്കറിയാമല്ലോ പണ്ടത്തെ സിംഹത്തിൻ്റെയും എലിയുടെയും സ്റ്റോറിയൊക്കെ. എലി സിംഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഇപ്പം നീ ഒന്ന് രക്ഷിച്ചു വിടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സമയത്ത് ഞാൻ നിന്നെ സഹായിക്കാം. ഉടനെ സിംഹത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, നീ എന്നെ എന്നാ സഹായിക്കാനാണ്? കാര്യം എനിക്ക് എന്നാ സഹായമാ ആവശ്യം. പക്ഷേ വേട്ടക്കാരൻ്റെ വലയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പാവം എലി എന്ന് കടിച്ചു മുറിച്ചത് കൊണ്ടാണ്, വല കടിച്ചു മുറിച്ചത് കൊണ്ടാണ് എലി സിംഹത്തിന് രക്ഷപ്പെടാനായിട്ട് പറ്റിയത്, അല്ലേ? ആ ഒരു സ്റ്റോറിയാണ്, ദാറ്റ്സ് ഓൺലി എ സ്റ്റോറി. പക്ഷേ നമ്മുടെയൊക്കെ പലപ്പോഴും ചിന്ത, ഐ ക്യാൻ മാനേജ് എവറിഥിങ്, എനിക്കെന്തും ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്കാരുടെ ഹെൽപ്പ് വേണ്ട എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും ഉള്ളത്. നമുക്ക് അങ്ങനെയുള്ള എത്രയോ ആളുകളുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ തന്നെ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. എനിക്കാരുടെയും സഹായം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പാലായിൽ തന്നെ എത്ര പേര് പറഞ്ഞത്, പിന്നെ ആരുടെയെങ്കിലുമൊക്കെ അടുക്കൽ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എനിക്ക് സഹായം ആവശ്യമില്ല, ഞാനൊരു ദുരന്താവസ്ഥയിലല്ല, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ള ചിന്ത ഒരു പാഴ് ചിന്തയാണ്. അങ്ങനൊരു ചിന്തയുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർക്കൊരിക്കലും ഒരു സഹായം ആരും നിന്ന് കിട്ടത്തുമില്ല. കാര്യം അവനെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതായിരിക്കും നമ്മളാണെങ്കിലും ചിന്തിക്കുന്നത്. എപ്പോഴും ഏറ്റവും നല്ലത് വിനയപൂർവ്വം എനിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കുന്നതാണ്. കാരണം എപ്പോഴാണ് നമ്മുടെ സകല ആശ്രയങ്ങളും അറ്റുപോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായ ചരിത്രം നിങ്ങളൊരു പക്ഷേ വായിച്ചു കാണും, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഒരു സന്നദ്ധ സംഘടന നടത്തിയ ഭക്ഷണ വിതരണത്തിൻ്റെ സമയത്ത് ഒരു വ്യക്തി ഇവരുടെ അടുത്ത് നിന്ന് ഭക്ഷണം ചോദിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. സ്റ്റോറിയല്ല, നടന്ന കാര്യമാണ്. അയാൾ ഈ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്ന ആളുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇന്നലെ ഞാൻ ഇവിടുത്തെ രാജാവായിരുന്നു, ഇന്നെനിക്ക് വിശക്കുന്നു, അല്പം ഭക്ഷണം തരുമോ? ഇന്നലെ ഞാൻ ഇവിടുത്തെ രാജാവായിരുന്നു. നമുക്കറിയാമല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെ പല നാട്ടു രാജാക്കന്മാരും ഉണ്ട്, അവരൊക്കെ വലിയ ധനികരും ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കളുള്ളവരും ഒക്കെയാണ്. ഈ മനുഷ്യൻ ഇതേപോലെ ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പറഞ്ഞിട്ടെന്താ കാര്യം, ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഹി ലോസ്റ്റ് എവറിഥിങ്. പിറ്റേ ദിവസം ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നിടത്ത് തിക്കി തിരക്കി നിന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, ചോദിക്കുന്ന ചോദ്യം, ഇന്നലെ ഞാൻ ഇവിടുത്തെ രാജാവായിരുന്നു, പക്ഷേ ഇന്ന് എനിക്കല്പം ഭക്ഷണം തരുമോ, എനിക്ക് വിശക്കുന്നു, എനിക്കല്പം ഭക്ഷണം തരുമോ. അപ്പോൾ ഇന്നലെ അവൻ, ഇന്നലെ ആരെങ്കിലും അവൻ്റെ അടുത്ത് ഭക്ഷണം കൊണ്ട് എന്നാണെന്നെങ്കിൽ എന്തായിരുന്നെങ്കിൽ ഗതി ഒന്ന് ആലോചിച്ച് നോക്കി ഇല്ലേ, സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ല ഇല്ലേ. എൻ്റെ തലമുറകൾക്ക് കഴിയാനുള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നായിരിക്കും നമ്മൾ അയാൾ പറയുന്നത്. പക്ഷേ എല്ലാം തകർന്നു പോകാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് ഒരു പ്രശ്നവും എനിക്കില്ല എന്നുള്ള ചിന്തയോടുകൂടെ, ആ ഒരു ചിന്താഗതിയോടുകൂടെ ജീവിക്കുന്നത് ഒരു നല്ല കാര്യമൊന്നുമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. എപ്പോഴും ഏറ്റവും നല്ലത് എന്താണ്, എനിക്കൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കുന്നതാണ്. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, എല്ലാം തികഞ്ഞവരാരുമില്ല. എന്നാൽ നമ്മുടെ പ്രതിസന്ധിയെ നമ്മെ സഹായിക്കാൻ കഴിവുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുവരുന്നതാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മളുടെ പ്രതിസന്ധി, ചില ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കാണുന്നവരോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, എന്ത് പ്രയോജനം? ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല ഇല്ലേ. നമ്മൾക്ക് എത്രയോ ആളുകളോട് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ചു നേരം കേട്ടിട്ട് എന്താ, കുറച്ചു നേരം കേട്ടാൽ തന്നെ ഭാഗ്യം, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അവർക്ക് പ്രയോജനമൊന്നുമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അല്പം ബിസിയാണ് കേട്ടോ, ഇപ്പം പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ഥലം വിടും. അല്ലെ, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയുമില്ല, മനസ്സുമില്ല. എന്നാൽ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയാണ്, ഇതാണ് ഇവിടുത്തെ എക്സോർട്ടേഷൻ എന്ന് പറയുന്നത്. ലുക്ക് ടു ഹിം, അവങ്കിലേക്ക് നോക്കുക, പ്രകാശിതരായിത്തീരുക. ഇഫ് യു ലുക്ക് അറ്റ് ഹിം, അവനിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പ്രകാശിതരായിത്തീരും. നീ നോക്ക്, നീ നോക്ക് എന്നുള്ള ഈ എക്സോർട്ടേഷൻ, പ്രബോധനം, അത് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അത് പറയാൻ നിനക്കെന്നാ അധികാരം, അല്ലെങ്കിൽ അത് പറയാൻ നിനക്കെന്താണ് അതിനുള്ള യോഗ്യത? അപ്പോഴാണ് അവൻ പറയുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു. വേഴ്സ് 6, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ അവങ്കിലേക്ക് നോക്ക്, നിനക്ക് പ്രകാശിതനായി തീരുവാൻ കഴിയും. എന്തുകൊണ്ട്? ഞാനും നിന്നെ പോലൊക്കെ ആയിരുന്നു സഹോദര, ഞാനും ഒരു എളിയവനായിട്ട്. എബിയോൺ, എളിയവൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത, യാതൊരു, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദരിദ്രൻ എന്ന് മാത്രമല്ല, അധ്വാനിച്ചാൽ പോലും, ബിസിനസ് ചെയ്താൽ പോലും, എന്ത് ചെയ്താലും എനിക്ക് മടങ്ങി വരാൻ, അതാണ് വസതി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ പ്രത്യേകത. അതായത് എൻ്റെ സ്വാഭാവിക പരിശ്രമം കൊണ്ട് എനിക്ക് ഉയർന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഇവിടെ എളിയവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. This poor man cried. ഈ ദരിദ്രനായ, അശരണനായ, ആരും സഹായിക്കാനില്ലാത്ത ഞാൻ കരഞ്ഞു. എന്ത് സംഭവിച്ചു? ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അപ്പോൾ മറ്റൊരാളോട് ദൈവം നിന്നെ സഹായിക്കും എന്ന് പറയാനുള്ള നമ്മുടെ അവകാശം എന്താണ്, നമ്മുടെ യോഗ്യത എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ടുള്ളവന് മാത്രമേ, ദൈവത്തിൻ്റെ സഹായം അനുഭവിച്ചിട്ടുള്ളവന് മാത്രമേ മറ്റൊരാളോട് പറയാൻ അവകാശമുള്ളൂ. എക്സോർട്ടേഷൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. പ്രബോധനത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. അനുഭവമില്ലാത്ത ഒരാൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും യാതൊരു അർത്ഥവുമില്ല. അർത്ഥമില്ലെന്നല്ല, ആളുകൾക്കത് സ്വീകരിക്കാൻ കഴിയത്തില്ല. കൂലി കൊടുത്ത ഒരാളോട് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല, നീ പോയി ഇന്നാരോട് പറ, നീ അവങ്കിലേക്ക് നോക്കി, കൂലി കൊടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾക്കും എക്സോർട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയണം, എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചു എന്ന് പറയാൻ കഴിയണം. ഒരു പരിധിവരെ ദൈവം നമ്മളെ ഈ പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ട് സഹായിക്കുന്നതിൻ്റെ കാരണം, ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് നിങ്ങൾ ഒരു ആശ്വാസമാകേണ്ടതിന്, അവരെ പ്രബോധിപ്പിക്കേണ്ടതിനാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികൾക്ക് വേണ്ടിയും നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് വേദവസ്തുവം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണ്, അല്ലാത്ത ഒരാൾക്കും അത് പറയാനുള്ള അവകാശമില്ല. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സുവിശേഷം പറയാൻ ദൈവം, നമ്മൾ സുവിശേഷം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷ, ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നതാണ് പറഞ്ഞത്. അതായത് ദൂതന്മാർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം, സുവിശേഷം പറയണമെന്ന്. ഒരു നല്ല കാര്യമല്ലേ. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ച വിവരം ലോകത്തിലെല്ലായിടത്തും പോയി പറയാൻ ഒരു വലിയ ഒരു ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ദൂതന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു വേണ്ട. ചോദിച്ചു അതെന്താ? ഞാൻ നിങ്ങളെ വീണ്ടെടുത്തിട്ടില്ലല്ലോ. ഇത് വീണ്ടെടുപ്പിന്റെ സുവിശേഷമാണ്. ഇത് പറയേണ്ടത് ആരാണെന്നറിയാമോ? ആരാ? വീണ്ടെടുക്കപ്പെട്ടവരാണ് വീണ്ടെടുപ്പിന്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. നമ്മളെ ഒരു ചിന്ത ഇതിനേക്കാളും മെച്ചമായിട്ട് എന്താ? ഒരു ഇവന്റ് മാനേജ്മെന്റ്. ഇപ്പൊ ഇപ്പോഴത്തെ എല്ലാം ഇവന്റ് മാനേജ്മെന്റ് ആണല്ലോ. കല്യാണവും ശവമടക്കും മാമോദീസായും എല്ലാം നടത്താൻ ആൾക്കാരുണ്ട്. വേണമെങ്കിൽ മരണ വീട്ടിൽ പോയി കരയാനും ഒരാളെ അറേഞ്ച് ചെയ്തു തരും. ചിരിക്കുമൊന്നും വേണ്ട, അതൊക്കെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. യേശുവിന്റെ കാലഘട്ടത്തിൽ പോലും എന്താണ് കല്യാണ ശവമടക്ക് കണക്കുമ്പോഴത്തേക്ക് എന്താ അവിടെ നിന്ന് കരയാൻ ആളെ ഒരുക്കിയിരുന്നു. ഇപ്പം വന്ന് വന്ന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആളെ കിട്ടും, കാര്യം കരയാനൊക്കെ ആർക്കാ ഇവിടെ നേരം. അതുകൊണ്ട് ഇവന്റ് മാനേജ്മെന്റിന്റെ ഈ കാലയളവിൽ ഒരു പക്ഷെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ ദൈവം സുവിശേഷം അറിയിക്കുവാൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ പ്രൊഫഷണലായിട്ട് സുവിശേഷം പറയാനൊക്കെ അറിയാവുന്ന ഒത്തിരി പേര് കാണുമായിരിക്കും. ആരോ ഒരാൾ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സുവിശേഷം പറയാൻ ദൈവം കൊക്കക്കോള കമ്പനി ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഇതിനകം അവർ ലോകം മുഴുവൻ അറിയിച്ചേനെ വന്നു. ഒരുപക്ഷെ നമ്മളെക്കാൾ വളരെ നന്നായിട്ട് കൊക്കക്കോള കമ്പനി പരസ്യം ചെയ്തെന്നിരിക്കും. എന്നാൽ ദൈവം വീണ്ടെടുപ്പിന്റെ സന്ദേശം മറ്റുള്ളവരോട് പറയാൻ അവകാശം കൊടുത്തിരിക്കുന്നത് ഇവന്റ് മാനേജേഴ്സിനെ അല്ല, മൾട്ടിനാഷണൽ കമ്പനികളെ അല്ല, അഡ്വർടൈസ്മെന്റ് ഏജൻസീസിനെ അല്ല, ദൂതന്മാരെ പോലുമല്ല, പിന്നെ ആരെയാണെന്നറിയാമോ? വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവമക്കളെയാണ് വീണ്ടെടുപ്പിന്റെ സുവിശേഷം പറയാൻ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവരെ മാത്രമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് അറിയാമോ? നമുക്ക് വി നീഡ് ടു എക്സ്പീരിയൻസ് സാൽവേഷൻ ആൻഡ് റിഡംപ്ഷൻ. നമ്മളെ രക്ഷയും വീണ്ടെടുപ്പും നമ്മൾ അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പിന്റെ അനുഭവം ഉണ്ടാകണം. അല്ലാതെ ഒരു സുവിശേഷീകരണം എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് നമ്മൾ സമൂഹത്തിലെ ഏത് പദവിയിലുള്ളയാളാണെങ്കിലും, നമ്മളൊരു പക്ഷേ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആളായിരിക്കാം, അൽമായ ശുശ്രൂഷകനായിരിക്കാം, പള്ളിയിലെ പാസ്റ്ററായിരിക്കാം, ആരും ആയിക്കോട്ടെ, വീണ്ടെടുക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് എന്തൊരു അവകാശമില്ല? വീണ്ടെടുപ്പിന്റെ സുവിശേഷം പറയാനുള്ള അവകാശം ഇല്ല. ആരും ആയിക്കോട്ടെ, ആരാണെങ്കിലും. അതുകൊണ്ട് ഈ പ്രീറിക്വിസിറ്റ്, നമ്മൾ ഈ അനുഭവം നമുക്ക് വളരെ പ്രധാനമായിരിക്കണം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ പറയുന്നു, അവങ്കലേക്ക് നോക്കുക, ലുക്ക് ടു ഹെം ആൻഡ് ബി റെഡി. ലുക്ക് ടു ഹെം, ഈ ഒരു നോട്ടമാണ് വ്യത്യാസമെല്ലാം ഉണ്ടാക്കുന്നത്. അവങ്കലേക്കൊന്ന് നോക്ക്, അതാണ് ഇന്ന് ഞാൻ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം. ഈ മെസ്സേജിന്റെ തന്നെ പ്രത്യേകത അതാണ്. ഈ മെസ്സേജിൽ ഞാനിന്ന് നിങ്ങളോട് എക്സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ വാക്കാണ് ലുക്ക് ടു ഹെം, അവങ്കലേക്ക് നോക്കുക. ഇന്ന് നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ അവങ്കലേക്ക് നോക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖം പ്രകാശിതമായി തീരും. ഇത് പറയാനാണ് ഞാൻ ഈ ആദ്യത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നത്. ലുക്ക് ടു ഹെം ആൻഡ് ബി റേഡിയന്റ്. ഒരു നോട്ടമുണ്ടാക്കുന്നതായ വ്യത്യാസം. നമ്മളുടെ നോട്ടം എങ്ങോട്ടാണോ അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. ഞാനിത് പറയുമ്പോഴൊക്കെ പറയുന്ന ഓർക്കുന്ന ഒരു കഥയുണ്ട്. ഈ കഥ നടന്ന കാര്യമാണ്, ലിറ്ററലി ഹാപ്പൻ. പക്ഷേ ഇപ്പോഴൊന്നുമല്ല, 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. മാസിഡോണിയയിൽ ഫിലിപ്പ് രാജകുമാരൻ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരുന്ന ഫിലിപ്പ് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് അവിടെ നടന്നതായ ഒരു കാര്യം. ഈ ഫിലിപ്പ് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം കുതിരകളെ സ്നേഹിക്കുന്നവനെന്നാണ്. ഹി ലവ്സ് ഹോഴ്സസ്. നമുക്കറിയാമല്ലോ പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ വലിയ ഒരു ഹരമാണ് എന്ത്? കുതിരകൾ. ഇപ്പം കാറുകളെ സ്നേഹിക്കുന്നവരുണ്ട്, ബൈക്കിനെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ വലിയ ഫാനാണ്. അവരുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഏറ്റവും വില കൂടിയതായ സ്പോർട്സ് ബൈക്കുകളൊക്കെ സ്വന്തമാക്കുക. പിന്നെ ചിലരുടെ ചിത്രങ്ങളെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഇതൊക്കെ ഒരു ചില സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട്, ചിത്രങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ച്. ഞാനിപ്പോൾ അവിടെ ആഫ്രിക്കയിലെ ഒരു ഇന്ത്യൻ മാഗസിൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്രങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എം എഫ് ഹുസൈൻ്റെയും അതുപോലെയുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചിത്രങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു മാഗസിനാണ്. അപ്പോൾ അതിനകത്ത് ഈ ഞാനൊരു വലിയ ഒരു ആർട്ട് ലവറാണെന്ന് കാണിക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് വന്നിരിക്കുന്നതെല്ലാം ഇവിടുത്തെ കുത്തക കമ്പനികളിലെ ബജാജിലെയും ടാറ്റായിലെയും അല്ലെങ്കിൽ എന്നാ റിലയൻസിൻ്റെയും ഒക്കെ വീട്ടിലെ അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെയാണ് ഈ വലിയ ആർട്ട് ലവേഴ്സ്. ആർട്ട് ലവിങ് കൊണ്ടാണോ എം എ ഹുസൈൻ്റെ ഒരു പടം വേണമെങ്കിൽ തന്നെ 25 ലക്ഷം രൂപ വേണം. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ നമുക്കിപ്പോൾ ആർട്ടിനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ? നമ്മളെ കൊണ്ട് ഇതുവല്ലതും നടക്കുമോ? അപ്പോൾ ഞാൻ വലിയൊരു ആർട്ട് ലവറാണെന്ന് കാണിക്കണമെങ്കിൽ എന്തുകൊണ്ടല്ലേ പറ്റുള്ളൂ? ഇഷ്ടംപോലെ കാശുണ്ടല്ലേ പറ്റുള്ളൂ? അതുപോലെ നമുക്കിപ്പം നിശ്ചയിച്ചാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളെല്ലാം കൂടെ നമുക്ക് കൊണ്ടുവരാൻ വല്ലതും പറ്റുമോ? ഒന്നും പറ്റത്തില്ല. പൂനെ വാലെ എന്ന് പറഞ്ഞൊരു പാർട്ടി പൂനെയിലുണ്ട്. അവൻ അയാളുടെ ഹോബി തന്നെ ലോകത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറുകൾ, ഏറ്റവും പഴക്കമുള്ള കാറുകൾ, ഇത് രണ്ടും അയാളുണ്ട്. അയാൾക്ക് ഭയങ്കര ശേഖരമാണ്. ഹോഴ്സ് റേസ് അല്ലെങ്കിൽ എന്താണ് കുതിര ഓട്ടം, കുതിരപ്പന്തയം ഒക്കെ നടത്തുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിന് അവർക്ക് പൈസ കൊണ്ടല്ലേ പറ്റുള്ളൂ? ഇതുപോലെ ഫിലിപ്പ് രാജകുമാരന് കാശും ഉണ്ടായിരുന്നു, അയാൾക്ക് കുതിരകളെ, ഈ വാസ് ലവിങ് ഹോഴ്സസ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? എപ്പോഴും ഏറ്റവും നല്ല കുതിരകളെ അയാൾ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിച്ചു. ഇത് നാട്ടുകാർക്കും അറിയാം, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് വിവരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരിൽ ആർക്കെങ്കിലും ഒരു നല്ല കുതിര ഉണ്ടെങ്കിൽ അയാൾ ഫിലിപ്പ് രാജകുമാരൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫിലിപ്പ് രാജാവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസിൻ്റെ 3 times or 5 times കൊടുക്കാൻ രാജാവ് തയ്യാറാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു കുതിരയെയും കൊണ്ട് രാജാവിൻ്റെ അടുത്ത് വന്നു. വളരെ മനോഹരമായ, വെരി യങ് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുതിര, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു യങ് കുതിര. ഈ കുതിരയും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കണ്ടപ്പോഴേ ഫിലിപ്പ് രാജകുമാരൻ ചിന്തിച്ചു, കൊള്ളാമല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹോഴ്സ്, ഇതിനെ വാങ്ങിക്കണമെന്ന് ചിന്തിച്ചു. പക്ഷേ ഈ ഹോഴ്സിനെ, കുതിരയെ വാങ്ങിക്കണമെങ്കിൽ സൗന്ദര്യം മാത്രം നോക്കി വാങ്ങിക്കാൻ പറ്റത്തില്ല. ഈ കുതിരയ്ക്ക് മെരുക്കമുണ്ടോ, ടെയിംനെസ് നോക്കിയെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ മെരുക്കമില്ലാത്ത ഒരു കുതിരയെ കിട്ടിക്കഴിഞ്ഞാൽ അപകടമല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ മെരുക്കം പരിശോധിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? കുതിര ലായം നടത്തുന്ന അല്ലെങ്കിൽ അയാളുടെ കുതിരകളെ പരിരക്ഷിക്കുന്നതായ അതിൻ്റെ പരിശീലകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതിൻ്റെ ടെയിംനെസ് ഒന്ന് നോക്ക്. ഇയാളെ കുതിരയുടെ അടുത്തോട്ട് ചെന്നതേ ഉള്ളൂ, കുതിര ഒരൊറ്റ തൊഴിയാണ്, ഇതിൻ്റെ പുറത്തോട്ട് കയറാൻ നോക്കിയതാണ്. അപ്പോൾ ആകെപ്പാടെ ഫിലിപ്പ് രാജാവ് ചിന്തിച്ചു, എടാ ഇതിനെ വാങ്ങിച്ചാൽ എങ്ങനെ, എന്നാലും വേണ്ടുകയില്ല. സൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല കുതിരയാണ്, പക്ഷെ ഇതിൻ്റെ ടെയിംനെസ് നീ ഒന്ന് നോക്കണം, അതുകൊണ്ട് നീ ഒന്ന് പോയി നോക്ക്. മറ്റവനെ അവൻ തൊഴിച്ച് വിഷമിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് യു ജസ്റ്റ് ട്രൈ. സൈന്യാധിപൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം പുതിയ അയാൾ നടന്ന് ഇതിൻ്റെ പുറത്തോട്ട് കയറാൻ തുടങ്ങി, ആ സൈന്യാധിപനെ ഇയാൾ തൊഴിച്ചു. അപ്പോൾ ഫിലിപ്പ് രാജാവ് പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്കിതിനെ വേണ്ട, വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, രാജാവേ എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല മെരുക്കമുള്ള കുതിരയാണ്, ഞാനിതിനെ ഓടിച്ചോണ്ടോന്നല്ല, ഇത് തീർച്ചയായിട്ടും നല്ല മെരുക്കമുള്ളതാണ്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ ഉടമസ്ഥൻ തന്നെ നേരെ അങ്ങോട്ട് ചെന്ന് അതിൻ്റെ പുറത്തോട്ട് കയറാൻ തുടങ്ങുകയും ഉടമസ്ഥനെയും അത് തൊഴിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി ഇതിനെ വാങ്ങിക്കുന്ന പ്രശ്നമില്ല, സ്വന്തം ഉടമസ്ഥനെ തൊഴിക്കുന്ന കുതിരയെ വാങ്ങിച്ചിട്ട് എന്താണ് അർത്ഥം? പക്ഷേ ഇതെല്ലാം കണ്ടോണ്ട് 12 വയസ്സുള്ള അലക്സാണ്ടർ രാജകുമാരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അലക്സാണ്ടർ രാജകുമാരൻ പിതാവിൻ്റെ അടുത്ത്, ഫിലിപ്പ് രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പിതാവേ അല്ലെങ്കിൽ ഫാദർ, ഐ ജസ്റ്റ് വോണ്ട് ടു ചെക്ക് ദ ടെയിംനെസ് ഓഫ് ദിസ് ഹോഴ്സ്, ഇതിൻ്റെ മെരുക്കം എനിക്കൊന്ന് പരിശോധിക്കാൻ ഒരു അവസരം തരണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, സൂക്ഷിക്കണം, സൈന്യാധിപനെ വരെ തൊഴിച്ച കുതിരയാണ്, അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണം. അവൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ അലക്സാണ്ടർ രാജകുമാരൻ, 12 വയസ്സുള്ള രാജകുമാരൻ ഈ കുതിരയുടെ അടുത്തേക്ക് ചെന്നു, അതിനെ ഒന്ന് തൊട്ട് തലോടി അതിൻ്റെ പുറത്ത് കയറി ഓടിച്ചുകൊണ്ട് പോയി. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം, ഏറ്റവും കൂടുതൽ അത്ഭുതം ഉണ്ടായത് കുതിരയുടെ ഉടമസ്ഥനാണ്. ഇതെന്തോ മാജിക്കാണ് കാണിച്ചത്. ഫിലിപ്പ് രാജാവ് കുമാരനോട് ചോദിച്ചു, എന്താ കുമാര, നീ എന്ത് മാജിക്കാണ് കാണിച്ചത്? അലക്സാണ്ടർ ചക്രവർത്തി, അലക്സാണ്ടർ അന്ന് പറഞ്ഞു, അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ഒരു മാജിക്കും കാണിച്ചില്ല, ഐ വാസ് വാച്ചിങ് എവറിഥിങ്, ഞാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ നോക്കി എന്താണ് ഈ കുതിര ഇങ്ങനെ ഇടപെടാനായിട്ടുള്ള കാരണം. ഇന്ന് ഇപ്പോൾ ഈ വെളുപ്പിനെ രാവിലെ സമയം സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതായ ഈ സമയത്ത് എല്ലാവരും ഈ കുതിരയുടെ പുറകിൽ കൂടെ വന്നത്. ഈ കുതിര സൂര്യൻ്റെ എതിരായിട്ടാണ് നിൽക്കുന്നത്.